പത്തു ദിവസത്തെ ശിബിരം മുഴുവനും ചെയ്തു തീർത്തു. നന്നായി. എന്നാൽ ഇനിയും വളരെയധികം ജോലി ബാക്കിയുണ്ട്. ഇവിടെ പഠിച്ചവ ജീവിതത്തിൽ പകർത്തണം, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചത് പ്രയോജനപ്പെടുകയില്ല. ഇവിടെ പരിശീലിച്ച സമത അങ്ങനെ തന്നെ ജീവിതത്തിലും നിലനിർത്തണം. അതിനുവേണ്ടി പൂർണ്ണമായും പ്രയത്നിക്കണം. ഇവിടെ നിന്നും വെളിയിൽ പോകുമ്പോൾ ബാഹ്യലോകത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നേരിടുക എളുപ്പമല്ല, എങ്കിലും ചെയ്തേ പറ്റൂ. ജീവിക്കേണ്ടത് ബാഹ്യലോകത്താണല്ലോ. ഇവിടെ വിദ്യ പഠിക്കുവാൻ വന്നു, ഇനി അത് ജീവിതത്തിൽ പകർത്തണം. വെളിയിലുള്ള പ്രയാസങ്ങളെ കണ്ടുകണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് 10 ദിവസം ധമ്മസേവ ചെയ്യണം. ധമ്മസേവ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ചുറ്റുപാടുകളെ നേരിടേണ്ടി വരും. നേരിടൽ ഇവിടെയും വേണ്ടിവരും. പുതിയ പുതിയ ആളുകൾ സാധനയ്ക്കായി വരുമ്പോൾ പലപ്പോഴും പല കാരണങ്ങളാലും ശുണ്ഠിയെടുക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, കോപിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള പരിസ്ഥിതികളിൽ മനസ്സിനെ എങ്ങനെ സമതയിൽ നിർത്താം എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത് എളുപ്പമാണ്, എന്നാൽ വെളിയിലെ അന്തരീക്ഷം ദുർഭാവന മൂലം ദൂഷിതമായി തീർന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ധർമ്മത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. ഏതെങ്കിലും സാധകൻ ദ്വേഷമുണർത്തിയാലും ചുറ്റുമുള്ള അന്തരീക്ഷം അത് വളരുവാൻ അനുവദിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ കൂടുതൽ നന്നായി പഠിക്കും. ഇനി മറ്റൊരു വലിയ കാര്യം, ദിവസം മുഴുവനും ധമ്മസേവ ചെയ്യുന്നില്ല. ധമ്മസേവയിൽ നിന്നും മുക്തമായ ഉടനെ സാധനയും ചെയ്യും. നമ്മുടെ സമതയിൽ കിഴിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധന ചെയ്ത് തൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയും വീണ്ടും സേവയിൽ മുഴുകുകയുമാവാം. ഇവിടെ ഒരു തരത്തിൽ ഒരു പരിശീലന ക്ലാസ്, പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. ഈ ധമ്മസേവയ്ക്ക് ഇനിയും അനേകമനേകം പ്രയോജനങ്ങളുണ്ട്. ഒരു വലിയ ലാഭമെന്താണെന്നാൽ സ്വന്തം പാരമി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം കൈവരുന്നു. നമ്മുടെ പാരമികൾ പൂർണ്ണമാക്കിയതിനു ശേഷമാണ് ഈ ഭവസാഗരത്തിൽ നിന്നും മുക്തമായി വെളിയിൽ കടക്കേണ്ടത്. അല്ലാതെ എങ്ങനെ വെളിയിൽ കടക്കും? അനേകം പാരമികളിൽ ഒരു പാരമിയാണ് മൈത്രി. ഇവിടെ താമസിച്ച് ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ ഉള്ളിൽ മൈത്രി ഉണർത്തിയേ ചെയ്യുന്നുള്ളൂ. കരുണയുയർത്തി ശുശ്രൂഷിക്കുന്നു, സദ്ഭാവനയുണർത്തി ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഈ പാരമി വർദ്ധിക്കുന്നു. ഇനി മറ്റൊരു വലിയ കാര്യം, ദാനമെന്ന പാരമിയും വർദ്ധിക്കും. ഇവിടെ ധർമ്മദാനമാണ് ചെയ്യുന്നത്. ബാഹ്യലോകത്ത് ദാനം ഭിന്ന ഭിന്ന പ്രകാരത്തിലാണ് ചെയ്യുന്നത്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കും, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കും, രോഗിക്ക് മരുന്ന് കൊടുക്കും. ഈ ദാനങ്ങളെല്ലാം വലിയ മംഗളകാരിയാണ്. എന്നാൽ ഈ ദാനങ്ങളേക്കാൾ എത്രയോ വലിയ ദാനമാണ് ധർമ്മദാനം. അതുകൊണ്ടുള്ള നേട്ടത്തിന് അതിരുകളില്ല. നമ്മൾ ദാനം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ നിയമമാണ്, അതേ ഫലം നമുക്ക് ലഭിക്കും, വളരെ വർദ്ധിച്ചു ലഭിക്കും. നമ്മളൊരാൾക്ക് അന്നദാനം ചെയ്താൽ തിരിച്ച് നമുക്കന്നം ലഭിക്കും, വളരെ കൂടുതൽ അളവിൽ. അതേപോലെ നമ്മൾ ധർമ്മദാനം ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ലഭിക്കുന്ന ഫലം ധർമ്മത്തിൻ്റേതായിരിക്കും, അതും വളരെ വലിയ അളവിൽ. ധർമ്മശിബിരത്തിലെ ആചാര്യനും സഹയാചാര്യനുമാണ് ധർമ്മദാനം ചെയ്യുന്നത് എന്നത് സത്യമാണ്. ഒരാൾക്ക് ആചാര്യനാകുവാൻ സഹയാചാര്യനാകുവാൻ വളരെയധികം സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ധർമ്മദാനം എങ്ങനെ ചെയ്യും? ചെയ്യുവാൻ സാധിക്കും. ആ ആചാര്യൻ്റെ ധർമ്മദാനത്തിൽ സഹായിയായിക്കൊണ്ട് നിങ്ങൾക്കും അതിൻ്റെ ലാഭമെടുക്കാം. ഒരു ധർമ്മാചാര്യൻ ആളുകൾക്കിരിക്കുവാനുള്ള സ്ഥലമില്ലെങ്കിൽ എങ്ങനെ ധർമ്മദാനം ചെയ്യും? ധർമ്മദാനത്തിനുള്ള സ്ഥാനം നിർമ്മിക്കുന്നവരും ധർമ്മദാനത്തിൽ ഭാഗവാക്കുകളാകുന്നു, പാർട്ണറാകുന്നു. അതുപോലെ ഇത്രയും നല്ലതായി ഇതിൻ്റെ നടത്തിപ്പുകാർ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ പഠിപ്പിക്കുന്ന ആചാര്യൻ എങ്ങനെ ധർമ്മദാനം ചെയ്യും? അപ്പോൾ നടത്തിപ്പുകാരും ധർമ്മദാനത്തിൽ ഭാഗവാക്കുകളായിത്തീരുന്നു. സ്ഥാനവും ലഭിച്ചു, നടത്തിപ്പുകാരും ലഭിച്ചു. എന്നിട്ടും ധർമ്മസേവകരും ധമ്മസേവികമാരും ഇല്ലായിരുന്നെങ്കിൽ ശരിയായി ധമ്മ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ സേവക സേവികമാരുമായുള്ളവരെല്ലാവരും ഭാഗവാക്കുകളായിത്തീരുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്കാളിയായി ധർമ്മദാനത്തിൻ്റെ ലാഭം അനുഭവിക്കുവാൻ സാധിക്കും. ഇത് എത്ര വലിയ പ്രയോജനമാണ് നൽകുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവത്തിൽ നിന്നും അറിയാം. എൻ്റെ ഗുരുദേവൻ്റെ അടുത്തു നിന്നും ആദ്യ ശിബിരം ചെയ്തതിനു ശേഷം 14 വർഷം കഴിഞ്ഞ് ആചാര്യപദത്തിൽ ധർമ്മദാനം ചെയ്യുവാനുള്ള സൗകര്യം ലഭിച്ചു. ഇത്രയും വർഷങ്ങളിൽ സമയം ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി ധർമ്മസേവ ചെയ്യുമായിരുന്നു. അതിൻ്റെ എത്ര വലിയ ലാഭമാണുണ്ടായതെന്ന് കണ്ടു. എൻ്റെ ധർമ്മത്തിൻ്റെ പുരോഗതിയിൽ എത്ര വലിയ ലാഭം. അതേപോലെ ഇവിടെ ധമ്മസേവ ചെയ്തതിനു ശേഷം സേവക സേവികമാർ എൻ്റെ അടുത്ത് വന്ന് അവർക്കുണ്ടായ നേട്ടങ്ങൾ പറയാറുണ്ട്. അവരുടെ സാധന വളരെ ശക്തിയുള്ളതായി, വളരെ ഉറച്ചതായി എന്നും മറ്റും. അത് സംഭവിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും സംഭവിക്കും. ഇനിയൊരു വലിയ കാര്യം, മനസ്സിന് എത്ര വലിയ സന്തോഷമായിരിക്കും ലഭിക്കുക. ഞാൻ 10 ദിവസത്തെ ശിബിരം ചെയ്തപ്പോൾ എത്രമാത്രം ധർമ്മസേവകരും സേവികരുമാണ് എൻ്റെ ശുശ്രൂഷയിൽ മുഴുകിയിരുന്നത്. അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ എത്ര സുഖമായി ഞാൻ 10 ദിവസം തപസ്സു ചെയ്തു. പകരമായി ഞാനും അതേപോലെ സേവ ചെയ്ത് എൻ്റെ കടം വീട്ടുകയാണ്. അവരെന്നെ ശുശ്രൂഷിച്ചു, പകരം ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു. ഇത് വളരെ വലിയ പ്രയോജനം മനസ്സിന് നൽകുന്നതാണ്, വലിയ സന്തോഷമായിരിക്കും. ഇനിയും ഒരു വലിയ സന്തോഷം. മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പും. ശിബിരമാരംഭിച്ചപ്പോൾ സാധനയ്ക്കായി വന്നവരുടെ മുഖങ്ങളിൽ എത്ര ദുഃഖവും ഉദാസീനതയുമായിരുന്നു. ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നുമായിരിക്കും, ദുഃഖങ്ങളിൽ നിന്നുമായിരിക്കും അവർ വന്നിരിക്കുന്നത്. ഒരാൾക്കൊരു വിധത്തിലെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു വിധത്തിലുള്ള ദുഃഖം. അതുകൊണ്ട് മുഖം വാടിയിരിക്കും. 10 ദിവസം പൂർണ്ണമാകുമ്പോൾ എല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കും. എല്ലാവരുടെയും മുഖം തെളിഞ്ഞിരിക്കുന്നു, ഒട്ടും വാടിയിട്ടില്ല, വിടർന്നിരിക്കുന്നു, സന്തോഷം നിറഞ്ഞിരിക്കുന്നു. അവരെ കാണുമ്പോൾ നിങ്ങളിലും സന്തോഷമുണരും, ആമോദമുണരും. ഇതിനെയാണ് മുദിത എന്ന് പറഞ്ഞത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വയം സന്തോഷിക്കും. അങ്ങനെ ഈ വലിയ സൗഭാഗ്യം ലഭിക്കുന്നു. ഇനിയൊരു വലിയ കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ സാധനയിൽ നാം നമ്മുടെ അഹം ഉപേക്ഷിക്കുന്നു. ജീവിതം മുഴുവനും അഹം നിറഞ്ഞ ജീവിതമാണ് നയിച്ചത്, സ്വാർത്ഥമായ ജീവിതമാണ് നയിച്ചത്. ഇപ്പോൾ ഇവിടെ അഹമുരുകയാണ്. എനിക്ക് വേണ്ടി മാത്രം എന്തുകൊണ്ട്? മറ്റുള്ളവർക്കും ലഭിക്കണം. ഈ ധർമ്മം മൂലം, ഈ സാധന മൂലം എനിക്ക് ലഭിച്ച പ്രയോജനം മറ്റുള്ളവർക്കും ലഭിക്കണം. ധർമ്മം നമ്മുടെ മുക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ മുക്തിക്കും കൂടിയുള്ളതാണ്. ഈ കാര്യം കൊണ്ടും മനസ്സിൽ പ്രസന്നത നിറയും. ഞാൻ എൻ്റെ മുക്തിക്ക് വേണ്ടി തപസ് ചെയ്തതോ ചെയ്തു, ചെയ്തുകൊണ്ടുമിരിക്കുന്നു. കൂടെ കൂടെ മറ്റുള്ളവരുടെ മുക്തിക്ക് വേണ്ടി സഹായിയാകുന്നു. ഈ സന്തോഷം കാരണമായും മുന്നേറിക്കൊണ്ടിരിക്കും, വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കും. ധർമ്മത്തിൻ്റെ മാർഗമാണ്. എത്രമാത്രം ജനസേവ ചെയ്യുമോ, എത്രയും സ്വന്തം സാധന ചെയ്യുമോ, പുരോഗതി അറിഞ്ഞുകൊണ്ടിരിക്കും, മുന്നേറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സാധകരോട് കൂടെ കൂടെ പറയുന്നത്, വർഷത്തിലൊരു 10 ദിവസ ശിബിരം ആവശ്യമാണ് എന്നതുപോലെ തന്നെ 10 ദിവസ ശിബിരത്തിൽ ധമ്മസേവ ചെയ്യുന്നതും ആവശ്യമാണ്. വളരെ ലാഭമുണ്ടാകും. ചിലപ്പോൾ 10 ദിവസം പൂർണ്ണമായും സേവ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ വ്യവസ്ഥാപകരുമായി സംസാരിച്ച് കുറച്ചു സമയത്തേക്ക്, 2 ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, കഴിയുന്നത്ര ദിവസം അവർക്കാവശ്യമുണ്ടെങ്കിൽ സേവ ചെയ്യുക. അത്രയും ലാഭം ലഭിക്കും. 10 ദിവസത്തേക്ക് വരുന്നതാണ് കൂടുതൽ നല്ലത്. വളരെ മംഗളമായി എന്നും കാണാം, വളരെ നന്മയായി. നിങ്ങൾക്കും മംഗളം, മറ്റുള്ളവർക്കും മംഗളം, ധർമ്മത്തിൽ എല്ലാവർക്കും മംഗളം, എല്ലാവർക്കും നന്മ.
സർവ മംഗളം ഭവതു. സർവ മംഗളം ഭവതു.
നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ.